അപ്പോൾ ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ഡ്രൈവിംഗ് ഫോഴ്സസ് ഓഫ് എവല്യൂഷൻ. അപ്പോൾ യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് സെർട്ടൻ തിയറീസ് എക്സ്പ്ലെയിനിങ് ദ കോൺസെപ്റ്റ് ഓഫ് എവല്യൂഷൻ അല്ലേ? നിങ്ങൾ ലാമാർക്കിസം പഠിച്ചു, ദ തിയറി ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ്, അതേപോലെ ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്, അതൊക്കെയാണ് ലാമാർക്ക് പ്രപ്പോസ് ചെയ്തിട്ടുള്ള തിയറി. അപ്പോൾ അതനുസരിച്ചിട്ട് അത് വെൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജിറാഫിൻ്റെ നെക്ക് എങ്ങനെ ഇലോങ്ങേറ്റ് ആയി എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ലാമാർക്സ് തിയറി പഠിക്കാറ്. അതേപോലെ പിന്നീട് വന്നതാണ് ഡാർവിൻസ് തിയറി, മിഡ് നയൻറ്റീൻത്ത് സെഞ്ചുറിയിൽ പ്രപ്പോസ് ചെയ്യപ്പെട്ട തിയറിയാണ് ഡാർവിൻസ് തിയറി. സ്റ്റിൽ ഇൻ 21st സെഞ്ചുറി വി ആർ സ്റ്റഡിങ് ഇറ്റ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് എവല്യൂഷൻ. എവല്യൂഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ആയിട്ട് ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അല്ലേ? ദർ വിൽ ബി വേരിയേഷൻസ് അമംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ബെനിഫിഷ്യൽ വേരിയേഷൻസ് വിൽ ബി സെലക്റ്റഡ് ബൈ നേച്ചർ. നേച്ചർ സെലക്ട്സ് ദ ഓർഗാനിസംസ് ഹു ആർ ഹാവിങ് യൂസ്ഫുൾ ക്യാരക്ടറിസ്റ്റിക്സ് വെൻ ദർ ഇസ് എൻ എൻവയോൺമെന്റൽ ചേഞ്ച്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് നാച്ചുറൽ സെലക്ഷൻ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ വെറും മിഡ് 19th സെഞ്ചുറിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു തിയറിയാണ് തിയറി ഓഫ് എന്താ പറയുക, നാച്ചുറൽ സെലക്ഷൻ, വിച്ച് വാസ് പ്രപ്പോസ് ബൈ ഡാർവിൻ. സ്റ്റിൽ വി അക്സെപ്റ്റ് ഇറ്റ്, സ്റ്റിൽ വി സ്റ്റഡി ഇറ്റ് ആസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിയറി. എന്നിരുന്നാൽ പോലും അതിന് കുറച്ച് ക്രിറ്റിസിസംസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് പുതിയ സിന്തറ്റിക് തിയറി എന്താണെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഇൻ ദിസ് ചാപ്റ്റർ ഓർ ഇൻ ദിസ് സെക്ഷൻ വി വിൽ ഫസ്റ്റ് സ്റ്റഡി അബൌട്ട് ദ മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ, വിച്ച് ഇസ് ഓൾസോ കോൾഡ് എസ് നിയോ ഡാർവിനിസം. അതായത് ഡാർവിനിസത്തിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷേ ഡാർവിനിസത്തിലേക്ക് ജനറ്റിക് കോൺസെപ്റ്റ്സ് അതേപോലെ പോപ്പുലേഷൻ സ്റ്റഡി അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പുതിയ തിയറിയാണ് മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എസ് നിയോ ഡാർവിനിസം. സോ വൈ ദർ വാസ് നീഡ് ഫോർ എ മോഡേൺ സിന്തറ്റിക് തിയറി, എന്തിനാണ് ഇങ്ങനെ ഒരു മോഡേൺ സിന്തറ്റിക് തിയറി വന്നത് വെൻ ഡാർവിൻസ് തിയറി ഈസ് വെരി മച്ച് അക്സെപ്റ്റഡ്? ഇറ്റ് ഇസ് ബിക്കോസ് ഡാർവിൻസ് തിയറി ഹാഡ് സം ക്രിറ്റിസിസംസ് എഗൻസ്റ്റ് ഇറ്റ്. കുറച്ച് ക്രിറ്റിസിസംസ് ഒക്കെ ഡാർവിൻ്റെ തിയറിക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ വി വിൽ ഗോ ടു സം ഓഫ് ദം ആൻഡ് ദെൻ വി വിൽ കം ടു ദ മോഡേൺ സിന്തറ്റിക് തിയറി, ഹൗ ഇറ്റ് വിൽ ഓവർകം ഓൾ ദീസ് ക്രിറ്റിസിസംസ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡാർവിൻ ഹി കുഡ് നോട്ട് ഡിഫറൻഷ്യേറ്റ് വേരിയേഷൻസ് ഇൻ ടു ഹെറിറ്റബിൾ ആൻഡ് നോൺ ഹെറിറ്റബിൾ. അപ്പോൾ എന്താണ് ഡാർവിൻ പറഞ്ഞത്? ഒരു പോപ്പുലേഷനിലെ എല്ലാ ഇൻഡിവിജ്വൽസും ഒരേപോലെയല്ല, ദർ വിൽ ബി ഡിഫറൻസസ് അമംഗ് ഇൻഡിവിജ്വൽസ് അല്ലേ? ഇപ്പോൾ ഹൈറ്റിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കളറിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് ആനിമൽസ് ആണെങ്കിൽ അവരുടെ സ്കിൻ കളറിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിലുണ്ട്. അതാണ് ഡാർവിൻ ആദ്യമായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഒരു എൻവയോൺമെൻ്റൽ ചേഞ്ച് വരുമ്പോൾ ഈ വേരിയേഷൻസിൽ ചിലത് ആ എൻവയോൺമെൻ്റൽ ചേഞ്ചിനോട് ഏറ്റവും അഡാപ്റ്റഡ് ആകുന്ന തരത്തിലായിരിക്കും, എന്നാൽ മറ്റ് ചിലത് ആ എൻവയോൺമെൻ്റൽ ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലായിരിക്കും. അപ്പോൾ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആരാണ്? ആ ബെനിഫിഷ്യൽ ആയിട്ടുള്ള വേരിയേഷൻ ഉള്ളവരാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ ആ ഓർഗാനിസംസിൻ്റെ സർവൈവൽ വാല്യൂ കൂടും, മറ്റവരുടെ സർവൈവൽ വാല്യൂ കുറയും. അതായത് കുറേ ജനറേഷൻസ് കഴിയും തോറും ആ ഫേവറബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളവരുടെ എണ്ണം കൂടുകയും അൺഫേവറബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളവരുടെ എണ്ണം ക്രമേണ കുറയുകയും ചെയ്യും. അങ്ങനെ ഫൈനലി അൺഫേവറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം പോപ്പുലേഷനിൽ നിന്ന് കുറയും. സോ ദാറ്റ് ഇസ് വാട്ട് ഹി എക്സ്പ്ലെയിൻഡ് ബൈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് സർവൈവ് ചെയ്യും അല്ലേ ഒരു ചേഞ്ചിങ് എൻവയോൺമെന്റൽ കണ്ടീഷനിൽ. അങ്ങനെ അപ്പോൾ ഇവിടെ ദർ ഇസ് എ സെലക്ഷൻ പ്രോസസ് ഒക്കറിങ്. അതായത് ദോസ് ഇൻഡിവിജ്വൽസ് ഹു ആർ ഹാവിംഗ് ബെനിഫിഷ്യൽ ക്യാരക്ടേഴ്സ് വിൽ ബി സെലക്റ്റഡ് ആൻഡ് ദോസ് ഇൻഡിവിജ്വൽസ് ഹു ആർ ഹാവിംഗ് ഹാംഫുൾ ക്യാരക്ടേഴ്സ് വിൽ ബി എലിമിനേറ്റഡ്. സോ ഹു ഡസ് ദിസ് സെലക്ഷൻ പ്രോസസ്? ആരാ ഈ സെലക്ഷൻ പ്രോസസ് നടത്തുന്നത്? നേച്ചർ. ദറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓക്കെയാണ്. പക്ഷേ ദ പ്രോബ്ലം ഇസ് ഡാർവിൻ ഡിഡ് നോട്ട് ഡിഫറൻഷ്യേറ്റ് വേരിയേഷൻസ് ഇൻ ടു ഹെറിറ്റബിൾ ഓർ നോൺ ഹെറിറ്റബിൾ. അദ്ദേഹം എല്ലാ വേരിയേഷൻസിനെയും ഒരുപോലെ ആകേണ്ടത്, അതായത് എന്ത് വേരിയേഷൻ ആയാലും അത് ഹെറിറ്റബിൾ ആണേലും നോൺ ഹെറിറ്റബിൾ ആണേലും അത് നേച്ചർ സെലക്ട് ചെയ്യുന്ന പറഞ്ഞത്. പക്ഷെ അത് ഒരു എക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഇതല്ല, ഹൈപ്പോത്തസിസ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പോപ്പുലേഷനിലെ ഇൻഡിവിജ്വലുകൾക്കിടയിൽ വേരിയേഷൻസ് രണ്ട് തരത്തിൽ വരാം. ഒന്ന് ഹെറിറ്റബിൾ ആയിട്ടുള്ളത്, അതായത് അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുന്ന വേരിയേഷൻസ്. എന്നാൽ ചിലത് നോൺ ഹെറിറ്റബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഇപ്പം സപ്പോസ് ഒരു ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള ഒരു വുമൺ
Suppose she is living in a warmer environment and she is having a greater exposure to sun ennokke vicharikka appo angane varumba there is chance for her to become brown skinned pashe orikkalum or those characters which she acquire cannot be passed on to the next generation okay appo attaram somatic aayittulla non heritable aayittulla variations orikkalum adutha thalamurayilekku pass cheyilla heritable aayittulla variations മാത്രമേ അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഒരിക്കലും ഡാർവിൻ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല ഹി നെവർ ഡിഫറൻഷിയേറ്റഡ് വേരിയേഷൻസ് ഇൻ ടു ഹെറിറ്റബിൾ ആൻഡ് നോൺ ഹെറിറ്റബിൾ ബിക്കോസ് ഓൺലി ഹെറിറ്റബിൾ വേരിയേഷൻസ് ഡു പ്ലേ എ റോൾ ഇൻ എവല്യൂഷൻ അല്ലേ കാരണം അതുമാത്രമേ നേച്ചർ സെലക്ട് ചെയ്യൂ നേച്ചർ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവർ കൂടുതൽ കൂടുതൽ അടുത്തടുത്തടുത്ത തലമുറയിലേക്ക് പോകും ഹാംഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവർ അടുത്ത തലമുറയിലേക്ക് പോവില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഹെറിറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ട്രാൻസ്മിറ്റ് ആവുള്ളൂ നോൺ ഹെറിറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ആവില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഡാർവിന് പറ്റിയിട്ടില്ല സോ ദാറ്റ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ക്രിറ്റിസിസംസ് ദാറ്റ് ഡാർവിൻസ് തിയറി ഹാഡ് ടു ഫേസ് രണ്ട് അദ്ദേഹം പറഞ്ഞു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞു അതായത് കൂടുതൽ ഫിറ്റ് ആയിട്ടുള്ള ആ എൻവയോൺമെന്റൽ ചെയിനോട് ബെസ്റ്റ് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് സർവൈവ് ചെയ്യുമെന്ന് അദ്ദേഹം റിപ്പീറ്റഡ് ആയി പറഞ്ഞിരുന്നു ബട്ട് എങ്ങനെയാണ് ഈ ഫിറ്റസ്റ്റ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞില്ല അതായത് ഹൗ ഡു ദീസ് വേരിയേഷൻസ് അറൈസ് എന്ന് പറഞ്ഞില്ല അതായത് ഒരു സ്പീഷീസിൽ എന്തുകൊണ്ട് ഇൻഡിവിജ്വലുകൾക്കിടയിൽ വേരിയേഷൻ വരും എന്നുള്ളത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അപ്പം നമുക്കിപ്പോൾ അറിയാം എന്തുകൊണ്ടാണ് ബിക്കോസ് യു ഹാവ് സ്റ്റഡീഡ് ജനറ്റിക്സ് മെൻഡീലിയൻ ജനറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പീ പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചു ദർ ആർ ഡ്വാർഫ് പീ പ്ലാന്റ്സ് ആൻഡ് ടോൾ പീ പ്ലാന്റ്സ് യു നോ ദാറ്റ് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ടു ഡിഫറെന്റ് അലീൽസ് ക്യാപിറ്റൽ ടി സ്റ്റാൻഡ്സ് ഫോർ ടോൾനെസ് ആൻഡ് സ്മോൾ ടി സ്റ്റാൻഡ്സ് ഫോർ ഡ്വാർഫ്നെസ് അല്ലേ അതേപോലെ ഫ്ലവർ കളർ അപ്പോൾ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കൺട്രോൾ ചെയ്യുന്ന ജീനുകളും അവയുടെ അലീൽസുമാണ് അപ്പോൾ ആ അലീലുകളും ആ ജീനുകളുമാണ് ഇൻഡിവിജ്വലുകൾക്കിടയിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നത് അത് ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഹി ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ വേരിയേഷൻസ് അറൈവ് ഹി ഓൺലി എക്സ്പ്ലെയിൻഡ് ഹൗ ദീസ് വേരിയേഷൻസ് വിൽ ബി സെലക്ടഡ് ബൈ നേച്ചർ സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഹി എക്സ്പ്ലെയിൻഡ് ദി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ബട്ട് ഹി ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ അറൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എങ്ങനെയാണ് ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് അറൈസ് ചെയ്യണേ ഓർ ഹൗ ഡു വേരിയേഷൻസ് അറൈസ് ഹി ഡിഡ് നോട്ട് എക്സ്പ്ലെയിൻ ഇൻ ഷോർട്ട് ഹി ഡിഡൻ ഹാവ് എനി ഐഡിയ ഓൺ ഹൗ ജീനോടൈപ്പ് കോൺട്രിബ്യൂട്ട്സ് ടു എ ഫീനോടൈപ്പ് മൂന്നാമത്തേത് ഡാർവിൻസ് തിയറി സപ്പോർട്ട്സ് ഓൺലി കണ്ടിന്യൂസ് വേരിയേഷൻസ് അതായത് അദ്ദേഹം പറയുന്നത് ഗ്രാജുവൽ ആയിട്ടാണ് എവല്യൂഷൻ നടക്കുക എന്നാണ് പറയുന്നത് അല്ലാതെ പെട്ടെന്ന് ഉള്ള ചേഞ്ചസിനെ കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ല അതായത് ഒരു പോപ്പുലേഷനിൽ ടോൾ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും ഡ്വാഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും ഇന്റർമീഡിയറ്റ് സൈസുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാവും ഇപ്പം സപ്പോസ് വെള്ളപ്പൊക്കമാണ് വരണമെങ്കിൽ എങ്ങനെയാണ് വെള്ളപ്പൊക്കമാണ് വരണമെങ്കിൽ ഇപ്പം എൻവയോൺമെന്റൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വെള്ളപ്പൊക്കമാണെങ്കിൽ ടോളായിട്ടുള്ള ഇൻഡിവിജ്വൽസും മീഡിയം ഹൈറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും സർവൈവ് ചെയ്യും നേരെ മറിച്ച് എൻവയോൺമെന്റൽ ചേഞ്ച് ഒരു ലൈറ്റ്നിങ് ആണ് ഇടിവെട്ടാണ് വരുന്നതെങ്കിൽ ഡ്വാഫ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസും മീഡിയം സൈസ്ഡ് ഇൻഡിവിജ്വൽസും ആണ് കൂടുതൽ സർവൈവ് ചെയ്യുക മനസ്സിലായില്ല അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പക്ഷേ എപ്പോഴും എവല്യൂഷൻ അങ്ങനെ ആയി കൊള്ളണമെന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ തിയറി സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻസിനെയാണ് ഇന്റർമീഡിയറ്റ് ഫിനോടൈപ്സ് ഉള്ള വേരിയേഷൻസിനെയാണ് അദ്ദേഹത്തിന്റെ തിയറി സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം ഒരിക്കലും പെട്ടെന്ന് അറൈസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടേ ഇല്ല ഹി ഓൺലി ടോക്ക്ഡ് അബൌട്ട് കണ്ടിന്യൂസ് വേരിയേഷൻസ് ഹി നെവർ മെൻഷൻഡ് അബൌട്ട് ഡിസ്കണ്ടിന്യൂസ് ഓർ സഡൻലി അറൈസിംഗ് വേരിയേഷൻസ് സോ ദാറ്റ് വാസ് വൺ ഓഫ് ദ ഡ്രോബാക്സ് ഓഫ് ഹിസ് തിയറി പിന്നെ അതേപോലെ ചില ഇപ്പം അദ്ദേഹം എപ്പോഴും പറഞ്ഞത് ഒരു ഓർഗൻ ഗ്രോ ചെയ്യുന്തോറും ഇൻക്രീസസ് അഡാപ്റ്റീവ് വാല്യൂ ഓഫ് ആൻ ഓർഗാനിസം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നത് സൈസ് കൂടുന്തോറും അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആകുന്തോറും ഒരു ഓർഗാനിസത്തിന്റെ സർവൈവൽ വാല്യൂ കൂടി വരുന്നതാണ് അദ്ദേഹം എപ്പോഴും പ്രപ്പോസ് ചെയ്തിരുന്നത് പക്ഷെ എപ്പോഴും അത് ശരിയായി കൊള്ളുന്നില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ വി വിൽ കം ടു ദീസ് ടു ഓർഗാനിസംസ് കണ്ടോ സോ ദിസ് ഇസ് കോൾഡ് ആസ് ആൻ ഐറിഷ് എൽക്ക് ഇറ്റ്സ് എ മാമൽ അഗെയിൻ ദിസ് ഇസ് ദ മാമത്ത് അപ്പൊ നിങ്ങൾക്ക് ഇവരുടെ ഇത് കണ്ടോ ഈ മാമത്തിന്റെ ടസ്ക് കണ്ടോ ടസ്ക് ഇറ്റ്സ് എ ഹൈലി സ്പെഷ്യലൈസ്ഡ് ടസ്ക് ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടസ്ക് തന്നെയാണ് മാമത്തിന്റെ ഇത് എൽക്കിന്റെ ആൻറ്റ്ലർ ആണിത് എന്റെ കൊമ്പ് മനസ്സിലായോ രണ്ടും ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് വിച്ച് ഹെൽപ്സ് ദം ഡിഫൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇപ്പൊ ഈ ഭൂമുഖത്തില്ല ദേ ഹാവ് ബിക്കം എക്സ്റ്റിങ്ക്ട് അവരെ എക്സ്റ്റിങ്ക്ട് ആകാനുള്ള റീസൺസിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഈ ആന്റ്ലർ ആണ്. ഏതെങ്കിലും മരത്തിലോ ഒക്കെ കുടുങ്ങി അവർക്ക് അവരുടെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള ആന്റ്ലേഴ്സ് ആണിത്, മനസ്സിലായോ? അപ്പൊ പ്രിഡേറ്റേഴ്സ് എന്നൊക്കെ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. ഇത് എവിടെയെങ്കിലും ഉടക്കി നിന്ന് കഴിഞ്ഞാൽ മൂവ്മെന്റിനെ അത് അഫക്റ്റ് ചെയ്യും. ഇപ്പൊ പതുക്കെ പതുക്കെ അത് സർവൈവലിനെ അഫക്റ്റ് ചെയ്യും. അത് തന്നെയാണ് ഈ മാമത്തിന്റെ കേസിലും. ഇതിന്റെ ടസ്ക് വളരെ ഹയർ സൈസ് ഉള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ഓർഗാനിസംസിലൊക്കെ അവരുടെ എക്സ്റ്റിങ്ഷന് കാരണമാകുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ചൊന്നും ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഹി ഓൺലി ഹാഡ് ദ കോൺസെപ്റ്റ് ദാറ്റ് ഒരു സാധനം ഗ്രോ ചെയ്യുന്നതോറും അല്ലെങ്കിൽ ഓവർ സ്പെഷ്യലൈസ്ഡ് ആകുന്നതോറും ആ ഇൻഡിവിജ്വൽ കൂടുതൽ കൂടുതൽ അഡാപ്റ്റഡ് ആകുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ ഓർഗാനിസംസിന്റെയൊക്കെ കേസ് എടുത്താൽ തെറ്റാണ് അല്ലേ? ബിക്കോസ് ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ബട്ട് ദേ ബിക്കെയിം ഓവർ സ്പെഷ്യലൈസ്ഡ് ആൻഡ് ദേ ഡിഡന്റ് ഗെറ്റ് എനി അഡാപ്റ്റീവ് വാല്യൂ. ഇൻസ്റ്റെഡ് ദീസ് സ്ട്രക്ചേഴ്സ് ലെഡ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദെയർ പ്രോസസേഴ്സ്. ആൻഡ് എക്സാമ്പിൾ ആണ് ഈ മെയിൽ ഐറിഷ് എൽക്കിന്റെ ആന്റ്ലേഴ്സ്, അതേപോലെ മാമത്തിന്റെ ഹ്യൂജ് ടസ്ക് ഒക്കെ കേട്ടോ. സോ ഓൾവേസ് ഓവർ സ്പെഷ്യലൈസേഷൻ കനോട്ട് ലീഡ് ടു ഹാം ബെനിഫിഷ്യൽ ചേഞ്ച്. ഇറ്റ് ക്യാൻ ഓഫൺ ലീഡ് ടു ഹാംഫുൾ എഫക്ട്സ്. ഓക്കെ, പിന്നെ വെസ്റ്റീജൽ ഓർഗൻസ്. എന്തുകൊണ്ട് വെസ്റ്റീജൽ ഓർഗൻസ് ഇപ്പോഴും നിലനിൽക്കുന്നു? നമുക്ക് തന്നെ നമ്മുടെ ബോഡിയിൽ വെസ്റ്റീജൽ ഓർഗൻസ് ഉള്ളതായിട്ട് അറിയാം അല്ലേ? നമ്മുടെ വെർമിഫോം അപ്പൻഡിക്സ്, അതേപോലെ നമ്മുടെ വെസ്റ്റീജൽ ആയിട്ടുള്ള നമ്മുടെ കണ്ണിൽ കാണുന്ന ആ ഒരു നിക്റ്റിറ്റേറ്റിംഗ് മെംബ്രെയിൻ്റെ ഒരു ചെറിയ വെസ്റ്റീജ് നമ്മുടെ കണ്ണിലുണ്ട്. നമ്മുടെ ടെയിൽ ബോൺ, കോസിക്സ്, അങ്ങനെയുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഹ്യൂമൻ ബോഡിയിലുണ്ട്, വേറെ ഓർഗാനിസംസിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ വെസ്റ്റീജൽ ഓർഗൻസ് നേച്ചർ എലിമിനേറ്റ് ചെയ്ത് കളയാത്ത യാതൊരു യൂസ് ഇല്ലാഞ്ഞിട്ടും, അങ്ങനെയുള്ള കോൺസെപ്റ്റ്സൊക്കെ അത് ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഡാർവിൻ്റെ തിയറി അനുസരിച്ചിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, നമുക്ക് ഒരു അഡാപ്റ്റീവ് വാല്യൂ ഇല്ലാത്ത സാധനങ്ങളെ നേച്ചർ എലിമിനേറ്റ് ചെയ്ത് കളയുന്നതാണ് ഡാർവിൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സ്ട്രക്ചേഴ്സ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്, വിഷ് വി കോൾ ആസ് വെസ്റ്റീജൽ ഓർഗൻസ്. സോ ഡാർവിൻ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ പെർസിസ്റ്റൻസ് ഓഫ് സച്ച് വെസ്റ്റീജൽ ഓർഗൻസ്. സോ ദാറ്റ് വാസ് കൺസിഡേർഡ് ടു ബി വൺ ഡ്രോബാക്ക്. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എവല്യൂഷനെ കുറിച്ച് മാത്രമേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. അതായത് സ്പീഷീസ് എ കുറേ മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ പുതിയൊരു സ്പീഷീസ് ബി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു, ബി മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിയുമ്പോൾ സി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു, സി ഡി ആകുന്നു. അതായത് എപ്പോഴും അദ്ദേഹം ഒരു സിംഗിൾ ലൈൻ എവല്യൂഷനെ കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഒരു സ്പീഷീസ് സ്പ്ലിറ്റായി രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് ആകുന്നതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുത്തിട്ടില്ല. സോ ഹി അപ്ഹെൽഡ് ഓൺലി ലീനിയർ സ്പീസിയേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിംഗിൾ ലൈൻ. ഒരു സിംഗിൾ ലൈൻ എവല്യൂഷനെ കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് സംസാരിച്ചിട്ടുള്ളൂ. But he didn't have a concept on branching speciation. That means one species splitting into different species. അതൊന്നും അദ്ദേഹത്തിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴും കണ്ടിന്യൂസ് എവല്യൂഷന്റെ വക്താവായിരുന്നു അദ്ദേഹം. കണ്ടിന്യൂസ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ പ്രിമിറ്റീവായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യൻ, മോഡേൺ മാൻ, ഇതിന്റെ ഇടയിൽ ട്രാൻസിഷണൽ ഫോംസ് ഉണ്ടാവണം. അതായത് പ്രിമിറ്റീവ് ആയിരുന്ന ആൾ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ആൻസിസ്റ്റർ കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് വരുമ്പോൾ കുറച്ചുകൂടി ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ, പിന്നെ അടുത്ത സ്റ്റേജ് വരുമ്പോൾ കുറച്ചുകൂടെ ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ, അങ്ങനെ ഗ്രാജുവലി എവല്യൂഷൻ സംഭവിക്കുന്നതായിട്ടാണ് ഡാർവിൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസിസ്റ്ററും നമ്മളെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇടയിൽ വരുന്ന ഫോംസ് ഇങ്ങനെ മറിഞ്ഞ് 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 കണ്ടിന്യൂസ് ആയി വരുന്നതായിട്ടാണ് ഡാർവിൻ പറഞ്ഞത്. പക്ഷേ എല്ലാ കാര്യത്തിലും കണ്ടിന്യൂസ് അല്ല എവല്യൂഷൻ. ഇപ്പോൾ ഹ്യൂമൻ എവല്യൂഷനിൽ ശരിയാ കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് കുറേ നമുക്ക് ഇടയിൽ ഇന്റർമീഡിയറ്റ് ഫോംസ് ഉണ്ട്. ഹോഴ്സ് എവല്യൂഷനിലും കുറേ ഇന്റർമീഡിയറ്റ് ഫോംസ് ഉണ്ട്. പക്ഷേ എല്ലാ ജീവികളുടെ എവല്യൂഷനിലും ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ഫോംസ് ഇല്ല. അതായത് ഒരു ഫോസിൽ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പീഷീസ് ആയിരിക്കും ഇപ്പോൾ ഉള്ളത്. ഇടയിൽ ട്രാൻസിഷണൽ ഫോംസ് ഇല്ലാത്ത ഇൻഡിവിജ്വൽസും ഉണ്ട്. മേ ബി ഫോസിൽസിന്റെ ആബ്സെൻസ് ആയിരിക്കാം. എന്നിരുന്നാൽ പോലും എല്ലാ എവല്യൂഷനും, അതായത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാ സ്പീഷീസിന്റെ എവല്യൂഷനും ഡാർവിൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് പ്രോസസ് ആകില്ല എന്നാണ് ഈ ക്രിട്ടിസൈസേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഡാർവിൻ ഓൾവേസ് സെഡ് ദാറ്റ് ദി എവല്യൂഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ ടു സപ്പോർട്ട് ഹിസ് വ്യൂ ദർ ഷുഡ് ബി ട്രാൻസിഷണൽ ഫോംസ് ഇൻ ദ എവല്യൂഷണറി ഹിസ്റ്ററി ഓഫ് ഓൾ ദ സ്പീഷീസ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദർ. എല്ലാ സ്പീഷീസിലും അതില്ല. ഹ്യൂമൻസിന്റെ കേസിലുണ്ട്, ഹോഴ്സിന്റെ കേസിലുണ്ട്, ബട്ട് പല മറ്റു പല സ്പീഷീസിന്റെയും കേസിൽ അങ്ങനത്തെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ട്രാൻസിഷണൽ ഫോംസ് ഇല്ല. പിന്നെ നിങ്ങൾ ബിഹേവിയറിൽ പഠിച്ചിട്ടുണ്ട്, ഇൻസ്റ്റിങ്ക്സ് പഠിച്ചിട്ടുണ്ട്, ഇൻസ്റ്റിങ്ക്റ്റീവ് ബിഹേവിയർ. ഓരോ സ്പീഷീസിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ചില ബിഹേവിയേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിങ്ക്സ്. അതായത് ബേർഡ്സിന്റെ സിംഗിങ്, പാറ്റേൺ, ഇതൊക്കെ ചില ഇൻസ്റ്റിങ്സ് ആണ്, ഹ്യൂമൻ ഇൻസ്റ്റിങ്സ്. അതൊന്നും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നാച്ചുറൽ സെലക്ഷന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നാച്ചുറൽ സെലക്ഷൻ ഒരു സിംഗിൾ ക്യാരക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെയാണ് ഡാർവിൻ പറഞ്ഞിരിക്കുന്നത്, ബട്ട് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ ദ ഹോൾ ഓർഗാനിസം. അതായത് ഒരു ഓർഗാനിസത്തിന്, ഒരു ഫേവറബിൾ ക്യാരക്ടർ ഉള്ള ഒരു ഓർഗാനിസത്തിനെ നേച്ചർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ അതേ ഓർഗാനിസത്തിന് ഒരു ഹാംഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെ, ഹൗ ദിസ് ബാലൻസ് ഇസ് എസ്റ്റാബ്ലിഷ്, ദാറ്റ് ഇസ് നോട്ട് എക്സ്പ്ലെയിൻ ബൈ ഡാർവിൻ. ഡാർവിൻ പറയുന്നത് ഒരു ക്യാരക്ടറിനെ നേച്ചർ സെലക്ട് ചെയ്തു, ആ ക്യാരക്ടറിനെ സെലക്ട് ചെയ്തു, ഈ ക്യാരക്ടറിനെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ളതാ. ക്യാരക്ടർ അല്ലല്ലോ സെലക്ട് ചെയ്യുന്നതും എലിമിനേറ്റ് ചെയ്യുന്നതും. ഇറ്റ് ഇസ് എൻ ഓർഗാനിസം വിച്ച് ഇസ് ഗെറ്റിംഗ് എലിമിനേറ്റഡ് ഓർ സെലക്ടഡ്. ബട്ട് ദ സെയിം ഓർഗാനിസം വിൽ ഹാവ് എ ഹാംഫുൾ ക്യാരക്ടറിസ്റ്റിക് ഓൾസോ. സോ ഹൗ ക്യാൻ ഹീ എക്സ്പ്ലെയിൻ ദിസ് ഫുള്ളി? അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ എങ്ങനെ ടെറസ്ട്രൽ ഓർഗാനിസംസ് അക്വാട്ടിക് ആൻസിസ്റ്റേഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, ഇതൊന്നും ഡാർവിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ സം ഓഫ് ദ ക്രിറ്റിസിസംസ് വിച്ച് ഡെവലപ്ഡ് എഗൈൻസ്റ്റ് ഡാർവിനിസം. ഇത്രയും പറഞ്ഞത് ഡാർവിന്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. അതായത് ഡാർവിന്റെ തിയറി തന്നെയാണ് ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മൾ എവല്യൂഷണറി തിയറി ആയിട്ട് പഠിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് മോസ്റ്റ് അക്സെപ്റ്റഡ്, വി കനോട്ട് റിജക്ട് ഇറ്റ്. ബട്ട് ദർ ആർ സം പോയിന്റ്സ് വിച്ച് ആർ മിസ്സിംഗ് വിച്ച് വി ക്യാൻ എക്സ്പ്ലെയിൻ through neo-Darwinism or modern synthetic theory. So that is what we are coming to. So it is also called as the new theory or the synthetic theory of evolution, which was developed in the 20th century, that is between 1930s and 40s. അതിൽ ഡാർവിനിസം തന്നെ, ഡാർവിൻ്റെ കോൺസെപ്റ്റ്സ് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജനറ്റിക്സ്, പോപ്പുലേഷൻ ഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര. ബിക്കോസ് വി ഹാവ് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ്സ് ഓഫ് ജനറ്റിക്സ്, പോപ്പുലേഷൻ ഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര ഇൻ ടു ഡാർവിൻസ് കോൺസെപ്റ്റ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ദ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ. നൗ നിയോ ഡാർവിനിസം സേസ് ദാറ്റ് എവല്യൂഷൻ ഇസ് എ ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസീസ് due to random mutation, with natural selection serving as the most important cause for such changes. ippo idu kaanada padike nivartillo, because we have to come to what is gene frequency, how there occurs a change in gene frequency, what is random mutation. idakka manasilayalana ee definition namukku complete manasilavullo. So we are just leaving it now, and we will come back again after studying all these concepts. അപ്പോൾ അക്കോർഡിംഗ് ടു ദ മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ, വിച്ച് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ എവല്യൂഷൻ? ഈ നാച്ചുറൽ സെലക്ഷൻ മാത്രമല്ല, ബാക്കി കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്നാണ് മോഡേൺ സിന്തറ്റിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് ജനറ്റിക് വേരിയബിലിറ്റി, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ എവല്യൂഷൻ, വേരിയബിലിറ്റി. അത് തന്നെ ഡാർവിൻ പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഹി ഡിഡ്ൻ യൂസ് ദ ടേം ജനറ്റിക്, ഹി ഓൺലി യൂസ് ദ ടേം വേരിയേഷൻസ്. He never used the term genetic variation, that we are coming to through synthetic theory. Second, natural selection, of course, which was proposed by Darwin. Third one, change in gene frequency. So for that, we have to first study what is gene frequency, and then we will come to change in gene frequency. Then non-random mating. What is random mating and non-random mating? We will come across, because mating leads to new generations. Pudhiya pudhiya successive generations undavunnathu mating vadiyana. അപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ മേറ്റിംഗ് പാറ്റേൺ അനുസരിച്ച് ജനറേഷൻസിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ജനറ്റിക് ഡ്രിഫ്റ്റ്, ഐസൊലേഷൻ ആൻഡ് ഫൈനലി സ്പീസിയേഷൻ. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് കൺസിഡേർഡ് ടു ബി റെസ്പോൺസിബിൾ ഫോർ എവല്യൂഷൻ അക്കോർഡിംഗ് ടു ദ മോഡേൺ സിന്തറ്റിക് തിയറി. ദേ ആർ ജനറ്റിക് വേരിയബിലിറ്റി, നാച്ചുറൽ സെലക്ഷൻ, ചേഞ്ച് ഇൻ ജീൻ ഫ്രീക്വൻസി ആൻഡ് നോൺ റാൻഡം മേറ്റിംഗ്, ജനറ്റിക് ഡ്രിഫ്റ്റ്, ഐസൊലേഷൻ, സ്പീസിയേഷൻ. സോ ഫസ്റ്റ് വി വിൽ കം ടു ജനറ്റിക് വേരിയബിലിറ്റി. What do you mean by genetic variability? And the genetic variability in the variations among individuals, what type of variation? Genetic variations. അപ്പോൾ ഒരു സ്പീഷീസിലുള്ള ഓർഗാനിസംസിൽ തന്നെ ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവുന്നതിനെയാണ് ജനറ്റിക് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ സം വേരിയേഷൻസ്. ദേ ആർ ഫീനോടിപ്പിക് വേരിയേഷൻസ്. ഇത് ഡൊണാക്സ് വെറാബിലിസ് എന്ന് പറയുന്ന ഒരു മൊളസ്കിന്റെ ഷെല്ലുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. These are the shells belonging to organisms that are in a single species. ഒരൊറ്റ സ്പീഷീസിലുള്ള ഓർഗാനിസംസിൻ്റെ ഷെല്ലുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദേ ആർ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ യു ക്യാൻ സീ ഫീനോടിപ്പിക് വേരിയേഷൻസ് ഹിയർ. ഈ ഫീനോടിപ്പിക് വേരിയേഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവയിലുള്ള അലീലുകളാണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലീൽസ് വിച്ച് മേക്ക് അപ്പ് ഡിഫറെൻറ്റ് അലീലിക് കോമ്പിനേഷൻസ് ദറ്റ് ലീഡ് ടു ദ ഡിഫറെൻറ്റ് ഫീനോടൈപ്സ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എസ് ജനറ്റിക് വേരിയബിലിറ്റി. സോ ഡാർവിൻ കുഡ് എക്സ്പ്ലെയിൻ ഓൺലി ദിസ് that is what is seen outside. He could not explain why this is happening. And why this is happening, it is because of the difference in the alleles or the genes. Okay.
Then, another example of genetic variability. You can see the different color patterns of domestic rock pigeon. This is also caused by allelic variations. They are all of the same species, but you can see they have different colors. It is because of the different types of alleles in them. Allelic variations undana itharam phenotypes undavunnathu. Okay. So itharam variations ne kurichana Darwin samsarichengilum he didn't explain. It is because of the allelic differences in them. Ini humans inde case enna edukam. Namukku nammada blood group inde karyathilekku varam. Alle, I am a person of A blood group. Why? Because my allelic combination is either IAIA or it may be IAIO. My husband is of blood group B because his allelic combination is, or his genotype is either IBIB or IBIO. My son is of AB blood group and his genotype is IAIB. Ninga already ariyalo enginiyana blood group determine cheyunnathu. It is all because of the difference in genotypes, alle. So genetic variability leads to phenotypic variability, and finally that leads to evolution, the selection, or that which leads to evolution. Ippa ningalku sickle cell anemia ennu parayna asugathine kurichu ariyam, alle. That is determined by two alleles. One is called as HBA, the other is called as HBS. HBA is a normal allele, but HBS is a defective allele. Oraala HBA anengil he will be normal. Oraala HBS anengil he will be having the disease called as sickle cell anemia. But suppose a person is HBA HBS, he will be a carrier who can transmit that defective allele to the next generation. അപ്പോൾ ഇവിടെ ഒരു ഒരു സ്പീഷീസിൽ തന്നെയുള്ള പല ഇൻഡിവിജ്വലുകൾക്ക് പലതരം അലീലിക് കോമ്പിനേഷൻസ് ആയതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഫിനോടിപ്പിക് ആയിട്ടുള്ള വേരിയേഷൻസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എസ് ജനറ്റിക് വേരിയബിലിറ്റി. സോ ഇറ്റ് പ്രൊവൈഡ്സ് ദ റോ മെറ്റീരിയൽ ഫോർ എവല്യൂഷൻ. ഇപ്പോൾ നമ്മൾക്കറിയാം സിക്കിൾ സെൽ അനീമിയ ഒരു മാരക രോഗം തന്നെയാണ്, അല്ലേ? എന്നാൽ ഈ ആഫ്രിക്കൻ പോപ്പുലേഷൻസിൽ ഒരു ഇതുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മളുടെയൊക്കെ കേസിൽ, നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിലാണ് സിക്കിൾ സെൽ അനീമിയ വരുന്നത്. അതൊരു അങ്ങനെയാണെങ്കിൽ അതൊരു ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് തന്നെയാണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഡെത്ത്, അല്ലേ? ഓക്സിജൻ ഇൻസഫിഷ്യൻസി വരും. ഇറ്റ് ക്യാൻ ലീഡ് ടു ഡെത്ത് ഓഫ് എ ഹ്യൂമൻ ബീങ്. പക്ഷേ ആഫ്രിക്കൻ പോപ്പുലേഷൻസിൽ ഈ സിക്കിൾ സെൽ അനീമിയ ശരിക്കും ഒരു അഡാപ്റ്റീവ് വാല്യൂ കൊടുക്കുന്ന ഒരു അലീലാണ്. അതായത് അവരുടെ ഇടയിലുള്ള കാരിയേഴ്സ്, അവിടെ മലേറിയ വളരെ കോമൺ ആണ്. മലേറിയ കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയമാണ്. അപ്പോൾ ഈ പ്ലാസ്മോഡിയം RBC അകത്താണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ സിക്കിൾ സെൽ അനീമിയ കാരിയേഴ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മലേറിയ പെട്ടെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കുറേ RBCs ഒക്കെ സിക്കിൾഡ് RBCs ആണ്. അതിനകത്ത് ഈ പ്ലാസ്മോഡിയത്തിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫുള്ളി ഈ ബോഡി ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഈ പ്ലാസ്മോഡിയത്തിന് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മലേറിയയോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ഒരു ജനറ്റിക് വേരിയേഷൻ തന്നെ ഒരു പോപ്പുലേഷന് ഹാംഫുൾ ആയി വരുമ്പോൾ മറ്റൊരു പോപ്പുലേഷൻ അത് ബെനിഫിഷ്യൽ ആയി വരുന്നു. മനസ്സിലായില്ലേ? സോ ദിസ് പ്രൊവൈഡ്സ് ദ റോ മെറ്റീരിയൽ ഫോർ എവല്യൂഷൻ. സോ ജനറ്റിക് വേരിയബിലിറ്റി ഓർ ജനറ്റിക് ഡിഫറൻസസ് അമംഗ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് ലീഡ്സ് ടു വേരിയേഷൻ. ഈ വേരിയേഷൻ പെർമിറ്റ്സ് ഫ്ലെക്സിബിലിറ്റി. ദിസ് പെർമിറ്റ്സ് ദ സർവൈവൽ ഓഫ് എ പോപ്പുലേഷൻ ഡ്യൂറിങ് ചേഞ്ചിങ് ഇവൻസ്. അതായത് എന്താ പറയുക, എൻവയോൺമെന്റൽ കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കും തോറും ആ ഓർഗാനിസംസിന് വേരിയേഷൻസ് എന്ത് കൊടുക്കും? ഐതർ സർവൈവൽ വാല്യൂ കൊടുക്കും അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കും ചേഞ്ചിങ് എൻവയോൺമെന്റൽ കണ്ടീഷൻസിനോട്. എന്ത് വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ മെഷർ ഓർ ദ ടെൻഡൻസി ഓഫ് ഇൻഡിവിജ്വൽ ജീനോടൈപ്സ് ഇൻ എ പോപ്പുലേഷൻ ടു വേരി ഫ്രം വൺ അനദർ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ജനറ്റിക് വേരിയബിലിറ്റി. അപ്പോൾ ഇതൊക്കെ ജനറ്റിക് വേരിയബിലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. നൗ വി വിൽ ഗോ ടു ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിലിറ്റി. വേരിയേഷൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. കണ്ടിന്യൂസ് വേരിയേഷൻസ് ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസ് ഉണ്ട്. ജനറ്റിക് വേരിയേഷൻസ് ഉണ്ട്, സൊമാറ്റിക് വേരിയേഷൻസ് ഉണ്ട്. പിന്നെ പ്രോഫിറ്റബിൾ വേരിയേഷൻസ് ഉണ്ട്, അൺപ്രോഫിറ്റബിൾ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ വേരിയേഷൻസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ്, പ്രോഫിറ്റബിൾ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ, ജനറ്റിക് ആൻഡ് സൊമാറ്റിക്. സോ വി വിൽ ഫസ്റ്റ് ഗോ ടു കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസ്. എന്താണ് കണ്ടിന്യൂസ് വേരിയേഷൻ? കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ, വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ പലതരം ഉള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് വേരിയേഷൻസ് ആർ ദോസ് വിച്ച് ഷോ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ടു എക്സ്ട്രീംസ്. എൻ എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ഹൈറ്റ്, അതായത് നമ്മൾ ഹ്യൂമൻസിൻ്റെ ഹൈറ്റ് എടുത്തു നോക്കിയാൽ പലതരം ഹൈറ്റ് ഉള്ളവരുണ്ട് അല്ലേ. അതായത് അല്ലാതെ നമ്മുടെ ഇടയിൽ വെറും രണ്ട് കാറ്റഗറി അല്ലല്ലോ, അതായത് 6 അടി പൊക്കമുള്ളവരും 4 അടി പൊക്കമുള്ളവരും മാത്രമല്ലല്ലോ നമ്മുടെ ഇടയിലുള്ളത്. അതിൻ്റെ ഇടയിലുള്ള ആൾക്കാരും ഉണ്ട് ഇല്ലേ, 4.5, 5.5 ആ രീതിയിൽ ഒരു ഗ്രഡേഷൻ ഉണ്ട് നമ്മുടെ ഹൈറ്റിൽ, മനസ്സിലായോ. സോ അങ്ങനെയുള്ള വേരിയേഷൻസിനെയാണ് കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് രണ്ട് എക്സ്ട്രീംസ് ഉണ്ടാവും, ടോൾ ആയിട്ടുള്ള ആളും ഉണ്ടാവും, ഡ്വാഫ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, ഇതിൻ്റെ ഇടയിൽ പലതരം ഹൈറ്റ്സ് ഉണ്ട് ഇൻഡിവിജ്വൽസിന്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് കണ്ടിന്യൂസ് വേരിയേഷൻ. വെയ്റ്റ്, അതായത് 40 കിലോ ഉള്ള മനുഷ്യരും 60 കിലോ ഉള്ള മനുഷ്യരും 80 കിലോ ഉള്ള മനുഷ്യരും മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്, അതിൻ്റെ ഇടയിലുള്ള വെയ്റ്റ് ഉള്ളവരുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾസോ എ കണ്ടിന്യൂസ് വേരിയേഷൻ. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കും. ഹാർട്ട് റേറ്റ് 72 പെർ മിനിറ്റ് ആണ്, എന്നിരുന്നാൽ പോലും അതിലും താഴെ ഇപ്പം 70 പെർ മിനിറ്റ് ഉള്ളവരുണ്ട്, 68 പെർ മിനിറ്റ് ഉള്ളവരുണ്ട്, 80 പെർ മിനിറ്റ് ഉള്ളവരുണ്ട്. ഓക്കെ. ഫിംഗർ ലെങ്ത്, അതുപോലെ പ്ലാന്റ്സിലാണെങ്കിൽ ലീഫിൻ്റെ ലെങ്ത്, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷൻസ് ആണ് വിച്ച് ഷോ ഇന്റർമീഡിയറ്റ് ഫോംസ് ബിറ്റ്വീൻ ടു എക്സ്ട്രീംസ്. എന്നാൽ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർമീഡിയറ്റ് ഫോമുകൾ ഇല്ലാത്തത്, ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിരിക്കും. ഇപ്പൊ ഐ കളർ, ഐ കളർ വളരെ കുറച്ച് കാറ്റഗറീസേ ഉള്ളൂ ഐ കളർ അല്ലേ. ബ്രൗൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. സോ ദീസ് ആർ ദ 3 ഡിഫറെന്റ് ഐ കളേഴ്സ് ഓർ ദി കളേഴ്സ് ഓഫ് ഐറിസ് വിച്ച് ഹ്യൂമൻസ് ഹാവ്. ഇപ്പൊ കുറച്ച് കാറ്റഗറീസേ ഉള്ളൂ അതിൽ, ഇന്റർമീഡിയറ്റ് ഫോംസ് ഇല്ല. അതേപോലെ ബ്ലഡ് ഗ്രൂപ്പ്സ്, മനുഷ്യന്മാരിലെ എബിഒ സിസ്റ്റം അനുസരിച്ച് 4 ഗ്രൂപ്പേ ഉള്ളൂ, A, B, AB, O. ഇത്രയും വലിയ ഹ്യൂമൻ പോപ്പുലേഷൻ ആണ്, 6 ബില്യൺ ഒക്കെ കടന്നു കഴിഞ്ഞ ഹ്യൂമൻ പോപ്പുലേഷൻ ആണ് നമ്മുടെ. 6 ബില്യൺ കടന്നു നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ. ഈ 6 ബില്യണിൽ പോലും ആകെ 4 തരം ബ്ലഡ് ഗ്രൂപ്പേ ഉള്ളൂ, ദേ ആർ A, B, AB, O. ഓക്കെ. അപ്പോൾ അവിടെ ഇന്റർമീഡിയറ്റുകളില്ല, എയുടെയും ബിയുടെ ഇടയിലുള്ളൊരു കാറ്റഗറി, അല്ലെങ്കിൽ എബിയുടെ ഒയുടെ ഇടയിലുള്ളൊരു കാറ്റഗറി, അങ്ങനെയില്ല. 4 ഡിഫറെൻറ്റ് കാറ്റഗറീസ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡിസ്കണ്ടിന്യൂസ് ക്യാരക്ടർ. പിന്നെ നമ്മൾക്ക് പിന്നെ ഫിംഗർ പ്രിന്റ്, ഫിംഗർ പ്രിന്റ് ഓരോ ഇൻഡിവിജ്വലിനും വെവ്വേറെയാണ്. ഇറ്റ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫോർ ഈച്ച് പേഴ്സൺ. ഇന്റർമീഡിയറ്റ് ഇല്ല, ഇറ്റ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫോർ ഈച്ച് പേഴ്സൺ. അതായത് അച്ഛൻ്റെ ഫിംഗർ പ്രിന്റ് പോലെ കുറച്ച്, അമ്മയുടെ ഫിംഗർ പ്രിന്റ് പോലെ കുറച്ച്, അങ്ങനെയില്ല. ഓരോ ഇൻഡിവിജ്വലിനും ഡിസ്റ്റിങ്ക്ട് ആണ്. ഓക്കെ. അതുപോലെ ടങ് റോളിംഗ്, ഇത് നമ്മൾ എന്തിനാണ് ഇവിടെ പറയുന്നത്? ഇത് ശരിക്കും ഒത്തിരി സ്റ്റഡി ചെയ്തിട്ടുള്ളൊരു ഹ്യൂമൻ ക്യാരക്ടറാണ് ടങ് റോളിംഗ്, അതുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ട് തരത്തിലാണ് നമ്മുടെ, ഒന്ന് നമുക്കിങ്ങനെ പ്രൊട്രൂഡ് ചെയ്യാനേ പറ്റുള്ളൂ, ഇതിനെ നോൺ ടങ് റോളേഴ്സ് എന്നാ പറയുക, ഇത് ടങ് റോളേഴ്സ് ആണ്. ഈ രണ്ട് കാറ്റഗറി മാത്രമേ ഹ്യൂമൻസിലുള്ളൂ, അതായത് ടങ്ങിന്റെ മോർഫോളജിക്കൽ വേരിയേഷൻ. എന്നുവെച്ചാൽ ഹ്യൂമൻസിൽ ഈ റോളിംഗ് ടങ് ചെയ്യാൻ പറ്റുന്നവരും ഉണ്ട്, നോൺ റോളിംഗ് ടൈപ്പും ഉണ്ട്. ഈ രണ്ട് കാറ്റഗറീസ് മാത്രമേ ഹ്യൂമൻസിൽ ഉള്ളൂ, റോളേഴ്സും നോൺ റോളേഴ്സും ആണ് ഇവര്. ഓക്കെ. സോ ദാറ്റ് ഇസ് ഡിസ്റ്റിങ്ക്ട് കാറ്റഗറി, ഇതിന്റെ ഇടയിലുള്ളവരില്ല, മനസ്സിലായോ. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് വേരിയേഷൻ ആൻഡ് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ. സാധാരണഗതിയിൽ ഈ കണ്ടിന്യൂസ് വേരിയേഷനുകളെ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ വെയ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ്, ഇങ്ങനെയുള്ള പല ക്യാരക്ടറിസ്റ്റിക്സിനെ, നമ്മുടെ കളറ്, ഇത്തരം ക്യാരക്ടറിസ്റ്റിക്സിനെ ഒക്കെ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പക്ഷെ സാധാരണഗതിയിൽ നോൺ കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസ് ദേ ആർ നോട്ട് യൂഷ്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി എൻവയോൺമെന്റ്. എൻവയോൺമെന്റിന് വലിയ റോളില്ല ഈ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസിന്റെ കാര്യത്തിൽ. പിന്നെ കണ്ടിന്യൂസ് വേരിയേഷൻസ് എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഒരു ഗ്രാഫായിട്ടാണ് നമുക്ക് കിട്ടുക. പക്ഷെ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസ് വെവ്വേറെ, കാരണം ഇന്റർമീഡിയറ്റ് ഫോംസ് ഇല്ല, അതന്നെ കാരണം. ഇവിടെ ആകുമ്പോൾ ഈ ഹൈറ്റ് ഉള്ള ഒരു ഓർഗാനിസം, ഈ ഹൈറ്റുള്ള ഓർഗാനിസം, ഈ ഹൈറ്റുള്ള ഓർഗാനിസം, ഈ ഹൈറ്റ്, ഈ ഹൈറ്റ്, ഈ ഹൈറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ഉണ്ടാവും. ഇവിടെ 3 ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ ഉള്ളൂ, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, അങ്ങനെ വെവ്വേറെ. ഓക്കെ. ഇപ്പം ലിമിറ്റഡ് നമ്പർ ഓഫ് ഫീനോടൈപ്സേ കാണുള്ളൂ ഇതിൽ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷനിൽ. ഇന്റർമീഡിയറ്റ് ഫിനോടൈപ്പുകൾ കുറവായിരിക്കും, നേരെ മറിച്ച് ഇവിടെ ഒരു റേഞ്ച് ഓഫ് ഫിനോടൈപ്സ് ആണ്, ഡ്വാർഫ് തൊട്ട് ടോള് വരെ. ഓക്കെ. ടോള് വരെ, പിന്നെ അതിൻ്റെ താഴേക്ക്. സോ ലൈക്ക് ദാറ്റ്. പിന്നെ അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻ. ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസിന് ഒരു പേരും കൂടി ഉണ്ട്, സ്പോട്സ് എന്നാ പറയുക, SPORTS, സ്പോട്സ്. സഡൻലി അറൈസിങ് ആണ് സാധാരണഗതിയിൽ, അവർ സഡൻലി അപ്പിയർ ചെയ്യുന്നതാണ്. മറ്റേ കണ്ടിന്യൂസ് വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയുക, ഫ്രീക്വൻ്റ്ലി നേച്ചറിൽ കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ഓർഗാനിസംസ് ഒരു ആവറേജ് ക്യാരക്ടറിസ്റ്റിക് ഉള്ളവരായിരിക്കും, അതിനേക്കാട്ടിലും താഴെ ഇപ്പം ഒരു ആവറേജ് ആയിട്ടുള്ളവരായിരിക്കും മിക്കവാറും പേര്. പക്ഷെ ടോളായിട്ടുള്ളവരും ഡോഫ് ആയിട്ടുള്ളവരും ഉണ്ടെങ്കിൽ ആവറേജ് ആയിട്ടുള്ളവരെക്കാട്ടിലും കുറവായിരിക്കും. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഹാവ് ദി ആവറേജ് ക്യാരക്ടർ ആൻഡ് ഫ്യുവർ ഡൈവേർജ് ഫ്രം ദാറ്റ് ആവറേജ്. അങ്ങനെയാണ് സാധാരണ കണ്ടിന്യൂസ് വേരിയേഷൻ കാണുക. ആവറേജ് ക്യാരക്ടർ ഉള്ളവരായിരിക്കും കൂടുതൽ പോപ്പുലേഷനിൽ, അതിൽ നിന്ന് താഴേക്കും അതിൽ നിന്ന് മേലേക്കും പോണവർ നമ്പർ കുറവായിരിക്കും. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് കണ്ടിന്യൂസ് വേരിയേഷൻ. അതുപോലെ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസിന് ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്. പെട്ടെന്ന് അപ്പിയർ ചെയ്യുന്നതാണ് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസ്. ഹോൺലെസ് ആയിട്ടുള്ള കാഫ്, സിക്സ് ടോഡ് ഹ്യൂമൻസ്, ടെയിൽലെസ് കിറ്റൺ, ഇതൊക്കെ ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. സോ അങ്ങനെയാണ് നമ്മൾ വേരിയേഷൻസിനെ കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് തരംതിരിക്കുക. ഇനി നമുക്ക് വേരിയേഷൻസിന് ഗ്യാമറ്റിക്കും സൊമാറ്റിക്കും ആയിട്ട് വേർതിരിക്കാം. ഗ്യാമറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കിക്കേ, ഫെർട്ടിലൈസേഷൻ ഇസ് ഒക്കറിങ്, ഹിയർ എ സ്പേം ഇസ് ഫെർട്ടിലൈസിങ് എൻ എഗ്. ബട്ട് ഇൻ ദ ഈ ഊജനസിസിന്റെ സമയത്ത് ഇതിനൊരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, മേ ബി ഡ്യൂ ടു എക്സ്പോഷർ ടു റേഡിയേഷൻ, ഒരു ഹാംഫുൾ അയണൈസിങ് റേഡിയേഷനോട് എക്സ്പോഷറായിട്ട് ഊജനസിസിന്റെ സമയത്ത് ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജീൻ മ്യൂട്ടേറ്റഡ് ആയി ഈ ഡെവലപ്പിംഗ് ഓവത്തിൽ, അതേ ഓവം തന്നെയാണ് ഫെർട്ടിലൈസേഷനിൽ പങ്കെടുത്തെന്നായിരിക്കുക. സോ ഇറ്റ് അണ്ടർഗോസ് ഫെർട്ടിലൈസേഷൻ, ഡെവലപ്സ് ഇൻ ടു സൈഗോട്ട്, ഇറ്റ് ഗ്രോസ് ഇൻ ടു എ ഹ്യൂമൻ ബീയിങ്. ആൻഡ് ദിസ് മ്യൂട്ടേഷൻ വിൽ ബി ദർ ഇൻ ഓൾ ദി സെൽസ് ഓഫ് ദ ബോഡി ഓഫ് ദിസ് ഓർഗാനിസം. So that is what is called as a genetic variation, genetic variation or a gametic mutation. It is heritable. ഇത് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. കാരണം ഈ കുട്ടി, സപ്പോസ് ഇറ്റ്സ് എ ബോയ്, ദ സ്പേംസ് വിച്ച് ദിസ് ബോയ് പ്രൊഡ്യൂസ് വിൽ ഓൾ ഹാവ് ദിസ് മ്യൂട്ടേഷൻ. ബിക്കോസ് തുടക്ക ഫസ്റ്റ് സെല്ലായ സൈഗോട്ടിൽ തന്നെ ഉണ്ട് ഈ ഓൾട്ടറേഷൻ. അതുകൊണ്ട് അതിൻ്റെ ബോഡിയിലുള്ള എല്ലാ ജീനിലും, ഐ മീൻ എല്ലാ സെല്ലിലും ഈ ജീൻ മ്യൂട്ടേറ്റഡ് കണ്ടീഷനിലായിരിക്കും. ഇതിനെയാണ് ഗ്യാമറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. എന്താ കാരണം? കാരണം ഈ കുട്ടി വലുതായിട്ട് പിന്നെ ഉണ്ടാക്കുന്ന സ്പേംസ് ആണെങ്കിലും ഓവയായാലും എല്ലാത്തിലും ആ ചേഞ്ച് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് വൈറ്റ് ഇസ് കോൾഡ് ഗ്യാമറ്റിക് മ്യൂട്ടേഷൻ. ഇറ്റ് ഇസ് ഇൻഹെറിറ്റഡ്, ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ടെസ്റ്റിസ് ഓഫ് മെയിൽ ആൻഡ് ഓവറീസ് ഓഫ് ഫീമെയിൽ. കാരണം ഇവിടെ ആ ഫീമെയിൽ പാരന്റിന്റെ ഓവറിയിൽ മ്യൂട്ടേഷൻ വന്നതുകൊണ്ടാണ് ഈ എഗ് മ്യൂട്ടേറ്റഡ് ആയി വന്നത്. ഇതേ കാര്യം സ്പേമിന് സംഭവിക്കാം. സോ ദിസ് ഇസ് കോൾഡ് ആസ് ഗ്യാമറ്റിക് മ്യൂട്ടേഷൻ. അടുത്തത് സൊമാറ്റിക് മ്യൂട്ടേഷൻ. സൊമാറ്റിക് മ്യൂട്ടേഷൻ നോൺ ഹെറിറ്റബിൾ ആണ്. അതായത് ഒരു നോർമൽ ആയിട്ടുള്ള എഗ്, ഇറ്റ് ഇസ് ഫെർട്ടിലൈസ്ഡ് ബൈ എ നോർമൽ സ്പേം. അത് ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ടുണ്ടായി, സൈഗോട്ട് കുറേ സെൽഡ് സ്റ്റേജായി. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ വെച്ചിട്ട് സപ്പോസ് ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയുടെ ഉള്ളിലാണ് ഇത് വളരുന്നത്, ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി കഴിച്ചിട്ടുള്ള എന്തോ ഡ്രഗ് ഇതിൽ കുറച്ച് സെൽസിനെ അഫക്റ്റ് ചെയ്തു, ആ സെൽസിൽ ഒരു ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഈ കുട്ടി വളർന്ന് വലുതായി വരുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ കുറേ സെൽസ് നോർമൽ സെൽസ് ആയിരിക്കും. പക്ഷേ ഈ സെല്ലുകളിൽ നിന്ന് ഏതൊക്കെ ടിഷ്യൂസും ഓർഗൻസും ഉണ്ടായാൽ അതിലൊക്കെ ആ ജീൻ മ്യൂട്ടേറ്റഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? സോ ദീസ് സൊമാറ്റിക് മ്യൂട്ടേഷൻസ് ഒക്കെ ഇൻ ദ ബോഡി സെൽസ്, ദേ ആർ നോട്ട് ഇൻഹെറിറ്റഡ് ബട്ട് മേ അഫക്ട് ദ പേഴ്സൺ ഡ്യൂറിംഗ് ദ ലൈഫ് സൈക്കിൾ. ഇതുകൊണ്ട് ഈ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടാകാം, ബട്ട് ദർ ഇസ് ലെസ് ചാൻസ് ഫോർ ഇറ്റ് ടു ബി ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. കാരണം ഈ മ്യൂട്ടേഷൻ സംഭവിച്ച സെല്ലുകളിൽ നിന്നാണ് ഈ കുട്ടി വലുതാകുമ്പോൾ സ്പേംസും ഓവയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ മാത്രം ഇറ്റ് വിൽ ബിക്കം എ ഹെറിറ്റബിൾ മ്യൂട്ടേഷൻ, അതർവൈസ് ഇറ്റ് വിൽ എൻഡ് അപ്പ് വിത്ത് ഹിം. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്യാമറ്റിക് മ്യൂട്ടേഷൻ ആൻഡ് സൊമാറ്റിക് മ്യൂട്ടേഷൻ. ഗ്യാമറ്റിക് മ്യൂട്ടേഷൻ ഇൻഹെറിറ്റഡ് ആണ്, അത് ഓവറിയിലും ടെസ്റ്റിസിലും തന്നെ നടക്കണം. ഇറ്റ് ഹാസ് ടു അഫക്ട് ദ സ്പേം ഓർ ദി ഓവം, ദെൻ ഓൺലി ഇറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അതർവൈസ് ഇറ്റ് വിൽ എൻഡ് അപ്പ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. ഇറ്റ് വിൽ നോട്ട് ബി ഇൻഹെറിറ്റഡ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഇറ്റ്സ് സൊമാറ്റിക് സെൽസ്, സൊമാറ്റിക് സെൽസിൽ നടക്കുന്ന മ്യൂട്ടേഷൻസ് ആണ്. സോ ഹിയർ വിച്ച് വിൽ ബി സിഗ്നിഫിക്കൻറ്റ് ഇൻ എവല്യൂഷൻ? ഓൺലി ദ ഗ്യാമറ്റിക് മ്യൂട്ടേഷൻസ്, ബിക്കോസ് എവല്യൂഷൻ ഡസൻ എൻഡ് വിത്ത് വൺ ജനറേഷൻ, ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ മെനി ജനറേഷൻസ് അല്ലേ. ആൻഡ് ദർ ഉള്ളി ദാറ്റ് മ്യൂട്ടേഷൻ ഹാസ് എ വാല്യൂ, ഓർ ദാറ്റ് വേരിയേഷൻ ഹാസ് എ വാല്യൂ വിച്ച് ഇസ് ട്രാൻസ്മിസിബിൾ ഇൻ നേച്ചർ. ട്രാൻസ്മിസിബിൾ ആയിട്ടുള്ളൊരു വേരിയേഷന് മാത്രമേ ഇവിടെ വാല്യൂ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ വേരിയേഷനാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ബട്ട് ഇടയിൽ ഐ ജസ്റ്റ് യൂസ് ദ ടേം മ്യൂട്ടേഷൻ. കാരണം എന്താണ്? മിക്കവാറും മ്യൂട്ടേഷൻസ് അത് തന്നെയാണ് വേരിയേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ദാറ്റ് വി വിൽ കം ടു ലേറ്റർ. സോ ദീസ് ആർ ജനറ്റിക് ഓർ ഗ്യാമറ്റിക് വേരിയേഷൻസ് ആൻഡ് ദീസ് ആർ ദ സൊമാറ്റിക് വേരിയേഷൻസ്. അത് മ്യൂട്ടേഷൻ വഴി അറൈസ് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്കുള്ളത് പ്രോഫിറ്റബിൾ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ ആണ്. പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്, അഡാപ്റ്റീവ് വാല്യൂ കൊടുക്കുന്ന തരത്തിലുള്ളതാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വേരിയേഷൻ. ഓക്കെ. അപ്പൊ നാച്ചുറൽ സെലക്ഷൻ എന്താ ചെയ്യുക, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ സെലക്ട് ചെയ്യും. അൺപ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ ദോസ് വേരിയേഷൻസ് ഹു ഹാവ് നോ അഡ്വാൻറ്റേജ് ഓർ നോ അഡാപ്റ്റീവ് വാല്യൂ ടു ദ കാരിയർ ആൻഡ് ദേ ഗെറ്റ് എലിമിനേറ്റഡ് ഡ്യൂറിങ് നാച്ചുറൽ സെലക്ഷൻ. സോ അത് നമുക്ക് മ്യൂട്ടേഷൻ പഠിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. അതായത് ഏത് ചേഞ്ചസ് ആണ് ഒരു ജീവിക്ക് പ്രോഫിറ്റബിൾ ആകുന്നത്, ഏത് ചേഞ്ചസ് ആണ് ഒരു ജീവിക്ക് നോൺ പ്രോഫിറ്റബിൾ ആകുന്നത് എന്നുള്ളത് വിൽ ബി ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ഇഫ് വി ഗോ ടു മ്യൂട്ടേഷൻ. So we will study mutation as a factor contributing to variation among individuals. Mutations are changes in the genetic composition or the structural organization of genes. In cell biology, you have to study mutations. There are chromosomal mutations as well as gene mutations. There are many diseases which you have come across which arise due to mutations, like Down syndrome, Klinefelter syndrome, sickle cell anemia, phenylketonuria, they all arise due to mutations. Okay, so mutations are changes in the structural or the chemical composition of genes. They are stable changes, they are discontinuous changes because they suddenly appear, random aayta appear iya. അവർ നോൺ സ്പെസിഫിക് ആണ്. അതായത് ഇന്ന് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തോളണം എന്ന് പറഞ്ഞിട്ട് അറൈസ് ചെയ്യുന്നതല്ല മ്യൂട്ടേഷൻ. ഇറ്റ് ഒക്കേഴ്സ് അറ്റ് റാൻഡം, ബൈ ചാൻസ് ഒക്കർ ചെയ്യുന്നതാണ് മ്യൂട്ടേഷൻ. നോൺ ഡയറക്ഷണൽ ആണ്, ആ ജീവി ഇന്ന ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അല്ല മ്യൂട്ടേഷൻ. ഇറ്റ് ഒക്കേഴ്സ് ബൈ ഇറ്റ്സെൽഫ്. എന്തെങ്കിലും ഒരു റേഡിയേഷനോട് എക്സ്പോഷർ ആയാലോ, അല്ലെങ്കിൽ ഒരു കെമിക്കലിനോട് എക്സ്പോഷർ ആയാലോ, അല്ലെങ്കിൽ ഒരു വൈറസിനോട് എക്സ്പോഷർ ആയാലോ ഒക്കെ ഉണ്ടാകുന്നതാണ് മ്യൂട്ടേഷൻ. അല്ലാതെ ഇന്ന ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവണല്ലോ, ആക്സിഡൻ്റൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. സംടൈംസ് അത് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് ഉണ്ടാക്കുക, പക്ഷെ ചില സമയത്ത് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ പഠിക്കും, സൈലൻറ്റ് മ്യൂട്ടേഷൻ, ന്യൂട്രൽ മ്യൂട്ടേഷൻ ഒക്കെ നിങ്ങൾ പഠിക്കും. പല മ്യൂട്ടേഷൻസും റിസസീവ് ആണ്, അതായത് രണ്ടും മ്യൂട്ടേറ്റഡ് അലീലാണെങ്കിൽ മാത്രമേ ആ ക്യാരക്ടറായി ഇൻഡിവിജ്വലിൽ അപ്പിയർ ചെയ്യുള്ളൂ. മിക്കവാറും മ്യൂട്ടേഷൻസ് റിസസീവ് ആണ്, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം രണ്ടും മ്യൂട്ടൻ്റ് അലീലാണെങ്കിൽ മാത്രമേ ആ ജീവിയിൽ ആ ക്യാരക്ടർ കാണിക്കുകയുള്ളൂ. മനസ്സിലായോ? പിന്നെ പല മ്യൂട്ടേഷൻസും ഹാംഫുള്ളാണ്. ഹാംഫുൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻസിനെയൊക്കെ നേച്ചർ സെലക്ട് ചെയ്യും, പക്ഷെ ബെനഫിഷ്യൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസിനെയൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻസിനെയൊക്കെ നേച്ചർ എലിമിനേറ്റ് ചെയ്യും, പക്ഷെ ബെനഫിഷ്യൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസിനെ നേച്ചർ പ്രിസേർവ് ചെയ്യും. അപ്പം അത് അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് വീണ്ടും 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 അപ്പിയർ ചെയ്യുകയും അവരുടെ ആ ഒരു അലീൽ പോപ്പുലേഷനിൽ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ മ്യൂട്ടേഷൻ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പീഷീസിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്, അതിൽ ആർക്ക് വേണമെങ്കിലും ഏത് ജീനിൽ വേണമെങ്കിലും മ്യൂട്ടേഷൻ സംഭവിക്കാം. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പം മ്യൂട്ടേഷൻ എന്ന് ഒരു ജീനിന് സംഭവിക്കുന്ന മ്യൂട്ടേഷൻ വല്ലപ്പോഴും സംഭവിക്കുന്നതായിരിക്കും, പക്ഷേ ഒരു പോപ്പുലേഷന് തന്നെ കുറേ ഇൻഡിവിജ്വൽസും കുറേ ജീൻസും ഉള്ളതുകൊണ്ട് എപ്പോഴും 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 പല പല ജീനിലായിട്ട് പല പല ഇൻഡിവിജ്വലുകളിലായിട്ട് പല ജീൻ ലോക്കസിലായിട്ട് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ധാരാളം വേരിയേഷൻസ് ഉള്ള ഓർഗാനിസംസ് ആണ് പോപ്പുലേഷനിൽ അപ്പിയർ ചെയ്യുക. കാരണം പല പല സ്ഥലത്തായിട്ട് പല പല ഇൻഡിവിജ്വൽസിൽ പല മ്യൂട്ടാജൻസിനോട് എക്സ്പോഷർ ആകുമ്പോൾ പല ജീനുകളാണ് മ്യൂട്ടേറ്റ് ചെയ്യുക. അതുകൊണ്ട് പുതിയൊരു ജനറേഷൻ വരുമ്പോൾ അതിൽ കുറേ ഓൾട്ടറേഷൻസോടുകൂടിയാണ് അവർ വരിക, പുതിയ ജനറ്റിക് വേരിയേഷൻസോടുകൂടിയാണ് വരിക. അപ്പോൾ ആ ടോട്ടൽ ജീൻ പൂളിൽ കുറേ വേരിയേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് മ്യൂട്ടേഷനെ കുറിച്ച് പറയാനുള്ളത്. ഒരു പുതിയ എൻവയോൺമെൻറ്റൽ ചേഞ്ച് വരുമ്പോൾ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള അലീലുകളോടുകൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് നമുക്ക് അഡാപ്റ്റീവ് വാല്യൂ തരും, പക്ഷെ ചില കണ്ടീഷൻസിൽ മ്യൂട്ടേഷൻസ് നമുക്ക് ഹാംഫുൾ ആയിട്ട് മാറുകയോ ചെയ്യാം. ഇപ്പോൾ ഫേവറബിൾ മ്യൂട്ടേഷൻസിനെ നേച്ചർ സെലക്ട് ചെയ്യും, ഡിസേറബിൾ മ്യൂട്ടേഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഫൈനലി അതൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. ഓക്കെ, മ്യൂട്ടേഷൻ വഴി പുതിയ അലീൽസ്, പുതിയ ജീൻ കോമ്പിനേഷൻസ് ഒക്കെ പോപ്പുലേഷനിൽ ഉണ്ടാകും. സോ വി വിൽ ജസ്റ്റ് ഹാവ് എ ലുക്ക് ഓൺ സം ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻസിലേക്ക് പോകാം, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി മ്യൂട്ടേഷൻസ് ആ ഹാംഫുൾ എന്ന് നമ്മൾ പറഞ്ഞു. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ദാറ്റ് മോസ്റ്റ് ഓഫ് ദി മ്യൂട്ടേഷൻസ് ആർ ഹാംഫുൾ. സോ വി വിൽ ഫസ്റ്റ് ഗോ ടു ദം. കണ്ടോ, ഇവിടെ യു ക്യാൻ സീ എ ഡ്രോസഫില ഹൂസ് ലെഗ്സ് ഹാവ് ഗ്രോൺ ഓവർ ദി ഹെഡ്. ഇത് മ്യൂട്ടേഷൻ വഴി ഉണ്ടായതാണ്, അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിനെ അത് ബാധിക്കും. ഡ്രോസഫിലയുടെ തലയിൽ കൂടെയാണ് ലെഗ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ദ എക്സ്ട്രാ ഫിംഗേഴ്സ് ദാറ്റ് ഓൾസോ ഡിക്രീസസ്, അല്ലെങ്കിൽ ഇതൊരു ഇമ്പയർമെൻ്റ് പോലെയാണ്, ഒരു ലിംബ് ഇമ്പയർമെൻ്റ് പോലെയാണ് ഇത് വന്നേക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഐ ആൻഡ് ഐലിഡ് ഹാവ് ബിക്കം അബ്നോർമലി ഫോംഡ് ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻസ്. ഓൾ ദീസ് ആർ ഹാംഫുൾ മ്യൂട്ടേഷൻസ്. ദർ ആർ മില്യൻസ് ഓഫ് സച്ച് എക്സാമ്പിൾസ് വിച്ച് ലീഡ് ടു harmful characteristics, whereas some of the mutations are beneficial. അതായത് there are many bacteria who develop resistance to antibiotics. Antibiotic resistance ജീനുകൾ ഡെവലപ്പ് ചെയ്യുക വഴി എത്ര ആന്റിബയോട്ടിക് ഉണ്ടെങ്കിലും ബാക്ടീരിയ ചത്തുപോകില്ല. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ബാക്ടീരിയൽ റെസിസ്റ്റൻസ്. ദർ ആർ സം ബാക്ടീരിയ വിച്ച് ഡെവലപ്പ് ജീൻസ് വിച്ച് ഗിവ് ദം റെസിസ്റ്റൻസ് ടു ദ പ്രസൻസ് ഓഫ് ആന്റിബയോട്ടിക്സ്. അപ്പൊ ആന്റിബയോട്ടിക് ഇട്ട് കൊടുത്താലും അവർ ചാവില്ല. ദർ ആർ ഡി ഡി ടി റെസിസ്റ്റന്റ് ഇൻസെക്ട് പെസ്. ദർ ആർ വൈറസസ് വിച്ച് അണ്ടർഗോ മ്യൂട്ടേഷൻ ആൻഡ് വിച്ച് ഹെൽപ്സ് ദം ടു ഡിഫെൻഡ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഹോസ്റ്റ്. ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പോലും പറ്റിക്കാൻ പറ്റുന്ന തരം മ്യൂട്ടേഷൻസ് ആണ് പല വൈറസസും ഡെവലപ്പ് ചെയ്യാൻ നമ്മളിത് മാസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ആൻഡ് ദി എയ്ഡ്സ് വൈറസ് ഇസ് ഓൾസോ ഹൈലി മ്യൂട്ടബിൾ. ദിസ് ഇസ് ഡി ഡി ടി റെസിസ്റ്റന്റ് മോസ്കിറ്റോ ആൻഡ് യു കൻ സി ആംബിസിലിൻ റെസിസ്റ്റന്റ് ഈക്കോളെ. അപ്പൊ ഇതൊക്കെ ആ ജീവികൾക്ക് ഈ മ്യൂട്ടേഷൻസ് എന്താ കൊടുത്തത്? സർവൈവൽ വാല്യൂ ആണ് കൊടുത്തത്. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ ഡ്രോസോഫിലയുടെ കേസായാലും ഇങ്ങനത്തെ ഹ്യൂമൻസിന്റെ കേസായാലും ഒക്കെ അത് എന്താ പറയുക, ഒരു ഡിഫക്റ്റീവ് വാല്യൂ ആണ് കൊടുത്തത്. കാരണം ഇവരുടെ സർവൈവൽ റേറ്റ് കുറവാണ് ഇങ്ങനെയുള്ള ഓർഗാനിസംസിന്റെ, ഹാംഫുൾ മ്യൂട്ടേഷൻസ് ഉള്ളവരുടെ. അപ്പൊ അങ്ങനെയുള്ളവർ റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ ജനറേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത നോർമൽ ഇൻഡിവിജ്വൽസിനെക്കാട്ടിലും കുറവാണ്. അപ്പൊ ഇത്തരം അലീലുകൾ പതുക്കെ പതുക്കെ പോപ്പുലേഷനിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. നേരെ മറിച്ച് ഇത്തരം അലീലുകൾ, അതായത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അലീലുകൾ, ഡി ഡി ടി റെസിസ്റ്റൻസ് അലീല്, ഈ പ്രോട്ടീൻ കോട്ടിൽ വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിൽ ചേഞ്ച് വരുന്ന അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ നേച്ചർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് ആണ് സർവൈവ് ചെയ്യുക. അവരടുത്ത ജനറേഷനിലേക്ക് വീണ്ടും 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 പുതിയ പുതിയ ഇൻഡിവിജ്വൽസിനെ കൂട്ടിക്കൊണ്ടിരിക്കും. ഈ ജീൻസ് ഒക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും. കുറെ കഴിയുമ്പോൾ ഉള്ള ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മൊത്തം ഇങ്ങനത്തെ അലീലായിരിക്കും, മ്യൂട്ടേറ്റഡ് അലീൽസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ മ്യൂട്ടേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു എവല്യൂഷൻ. ആൻഡ് മ്യൂട്ടേഷൻ വാസ് ഫസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ ഹ്യൂഗോ ഡീവ്രിസ് ഇൻ 1902 ആൻഡ് ദ ടേം വാസ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹിം proposed by him through his studies conducted on a plant called as evening primrose. Adeham nokumba pala tarathilulla color ulla evening primrose ne adeham kandu. Oru continuous aayittulla color change alla, adayathu dark red pinna light red pinna intermediate pinna angane alla, pala different colors ulla evening primrose ne notice cheyidittana adeyathinu thoniyathu. ഈ പറയുന്ന വേരിയേഷൻസ് എല്ലാം കണ്ടിന്യൂസ് അല്ല, പലതും ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം പല എക്സ്ട്രീംസുള്ള കളർ അദ്ദേഹത്തിന് കിട്ടിയത്, ബ്ലൂ കിട്ടി, റെഡ് കിട്ടി. സാധാരണഗതിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എങ്ങനെ വരേണ്ടത്, റെഡ് പിന്നെ പിങ്ക് പിന്നെ വൈറ്റ് അങ്ങനെ വരണം. അതിന് പകരം അദ്ദേഹത്തിന് പല പാറ്റേൺസിൻ്റെ ഉള്ളതാണ് കിട്ടിയത്. ഓക്കെ, സോ ദാറ്റ് ലെഡ് ഹിം ടു തിങ്ക് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ഓഫൺ ബി ഡിസ്കണ്ടിന്യൂസ് ഓൾസോ. സം ഓൾട്ടേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ അപ്പിയർ ഓൾ ഓഫ് എ സഡൻ. That is why he proposed the mutation theory. Padayam parayunnathu evolution is not due to the gradual accumulation of small changes by natural selection, but he said that evolution occurs due to the result of large jumps by mutation. So this is what he said about evolution arising due to mutation. And the last is genetic recombination. Adayathu oru individualinu വേരിയേഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ മാത്രമല്ല, റീകോമ്പിനേഷൻ കൂടിയാണ്. ഇങ്ങനെയാണ് റീകോമ്പിനേഷൻ വരുന്നത്, പുതിയ പുതിയ ജീൻ കോമ്പിനേഷൻസ് ആണ്. നമ്മളൊക്കെ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആണ്. ഞാനും എൻ്റെ അനീത്തി എൻ്റെ അനിയനൊക്കെ സെയിം പാരൻസിൽ നിന്ന് വന്നതാണ്. സ്റ്റിൽ വി ലുക്ക് ഡിഫറെൻറ്റ് ഈവൻ ദോ വി ഹാവ് കം ഫ്രം ദ സെയിം ഗാമീറ്റ് ഡോണേഴ്സ്. ഒരേ സ്പേമും ഒരേ ഓവും ഡൊണേറ്റ് ചെയ്ത പാരൻസിനാണ് ഞങ്ങൾ വന്നതെങ്കിലും വി ലുക്ക് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ റീകോമ്പിനേഷൻ വരുന്നുണ്ട്, ന്യൂ കോമ്പിനേഷൻസ്. അതെന്താ കാരണം? അവിടെ മിയോസിസ് നടക്കുന്നു, ക്രോസിംഗ് ഓവർ നടക്കുന്നു, എക്സ്ചേഞ്ച് ഓഫ് ക്രോമസോം സെഗ്മെന്റ്സ് നടക്കുന്നു. ഇതൊക്കെ വേരിയേഷൻസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഒരു ഫാമിലിയിലുള്ള ഒരേ പാരൻസിൻ്റെ മക്കളിൽ തന്നെ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് റീകോമ്പിനേഷൻ അല്ലേ. അതിൽ തന്നെ ഫേവറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകാം, ഹാംഫുൾ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. ആൻഡ് ഫേവറബിൾ ഓർഗാനിസംസ് ഹാവിംഗ് ഫേവറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആർ മോർ ഹാവിംഗ് മോർ ചാൻസസ് ഓഫ് റീപ്രൊഡക്ഷൻ ആൻഡ് മോർ ചാൻസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഓഫ് സ്പ്രിങ്സ്. സോ ദെയർ ജീൻസ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഇപ്പം ഇത് രണ്ടും, മ്യൂട്ടേഷനും റീകോമ്പിനേഷനും ആണ് എവല്യൂഷനെ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൽ വേരിയേഷൻ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ്, ആ വേരിയേഷനുകളാണ് എവല്യൂഷനിലേക്ക് നയിക്കുന്നത്.